പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കഴിഞ്ഞ സൺഡേ കേട്ട തിരുവചനങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ക്യാൻ യു ഏബിൾ ടു റിക്കളക്ട് അറ്റ്ലീസ്റ്റ് സംതിങ്? ഓർക്കുന്നുണ്ടോ? ഞാനിങ്ങനെ പറയാനായിട്ട് കാര്യം, സാധാരണ സ്കൂളിൽ സാറുമാരൊക്കെ ആദ്യം പഠിപ്പിക്കുന്നതിന് മുൻപ് അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരാദ്യം ചോദിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് പറഞ്ഞ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ജനറലി എല്ലായിടത്തും ഉള്ളൊരു കാര്യം, ഒരു പ്രസംഗം കേൾക്കുക, അത് വിടുക, അടുത്ത ആഴ്ച വീണ്ടും പ്രസംഗം വരും, അടുത്ത പ്രസംഗം കേൾക്കുക, വിടുക, അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വി നീഡ് ടു തിങ്ക് സീരിയസ്ലി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒത്തിരി ഷാലോ ആണ്. വെരി ഷാലോ. ദ സീരിയസ്നെസ് ഈസ് നോട്ട് ദെയർ. ആ ഒരു സീരിയസ്നെസ് നമ്മളെ ഗ്രിപ്പ് ചെയ്യുന്നില്ല. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോക്കെ? ആ ഏതാ നോട്ട് നോക്കിയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നോട്ട് നോക്കാതെ പറയാമെങ്കിൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. കൺസിസ്റ്റന്റ് ക്രിസ്ത്യൻ ലൈഫ്. പിന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ എന്ത് ചെയ്യണം? കാണണം. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കാണുന്നതാണ്, നിരന്തരമായി കാണുന്നതാണ് ഒരു കൺസിസ്റ്റന്റ് ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രധാനപ്പെട്ട കാരണം. വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ദൈവം നമ്മൾ ആരാധന പ്രതീക്ഷിക്കുന്നു. ആരാധന പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കേട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഇമ്പാക്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയോ കഴിഞ്ഞ ആഴ്ച? ഏതെങ്കിലും ഈ കഴിഞ്ഞ സൺഡേ കേട്ട തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെച്ചോ. സ്മോൾ സ്റ്റെപ്പ്. വലിയ സ്റ്റെപ്പ് അല്ലേ ഞാൻ ചോദിക്കുന്നത്? എ സ്മോൾ സ്റ്റെപ്പ് വെച്ചോ. ഇല്ലെങ്കിൽ ഞാൻ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. പിശാച് എടുത്തുകൊണ്ട് പോയി. ആദ്യ സെഷനിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? സെനറ്റർ ആദ്യ സെഷനിൽ സംസാരിച്ചൊരു കാര്യം എന്താ? അതിൻ്റെ അത് പറഞ്ഞ മെസ്സേജ് എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ എന്നെ കഴിഞ്ഞ ആഴ്ച അത് ആ മെസ്സേജ് ചിന്തിപ്പിച്ചൊരു കാര്യം, യേശു ക്രിസ്തുവിന് എന്റെ പ്രൈവറ്റ് ലൈഫിലുള്ളൊരു ഫ്രീഡം ഉണ്ടോ? ഞാനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യം കഴിഞ്ഞ ആഴ്ച എപ്പോഴെങ്കിലും ഒക്കെ ചോദിച്ചായിരുന്നു. ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ വെറുതെ മുക്കാൽ മണിക്കൂർ പോയി. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ചോദ്യം അതായിരുന്നു, എന്റെ പ്രൈവറ്റ് ലൈഫിൽ എത്രത്തോളം സ്പേസ് ഞാൻ യേശുവിന് കൊടുക്കുന്നുണ്ട്. പറഞ്ഞത് ഞാൻ ഇച്ചിരി ഞാൻ വേറൊന്നും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മറവിയുണ്ട്. അതായത് എനിക്ക് ഒരു പക്ഷെ ഒരാളെ പുതുതായിട്ട് കണ്ടാൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പേരെന്ന് ഞാൻ ഓർക്കത്തില്ല. പക്ഷെ കേൾക്കുന്ന തിരുവചനങ്ങളിലെ ആ പ്രധാനപ്പെട്ട ട്രൂത്ത് എപ്പോഴും എന്റെ ഹൃദയത്തിൽ കിടക്കാറുണ്ട്. അത് എന്റെ എനിക്ക് ഓർമ്മശക്തി കൂടിയതുകൊണ്ടല്ല, അതൊന്നുകൂടെ ഒന്ന് ചിന്തിക്കാനായിട്ട് മനസ്സ് വെച്ചത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഒന്നുകൂടെ വീണ്ടും ഞാനത് ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ യേശുക്രിസ്തുവിൻ്റെ സ്പേസ് ഉണ്ടോ? ഫ്രീഡം ഉണ്ടോ? ആരാധനയിൽ അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ നിരന്തരമായി സിംഹാസനത്തിൽ കാണുന്നുണ്ടോ? ആ ഒരു കാര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ ആരാധകരാകുന്നത്, അല്ലെങ്കിൽ ആരാധനക്കാരാകത്തില്ല. ഓക്കെ, ഇതിൻ്റെ വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. പരിചയമുള്ള വാക്യോ? നിങ്ങൾ കേട്ട വാക്യങ്ങളാണ്. പക്ഷെ എങ്കിലും എന്റെ ഹൃദയം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 18. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 18.
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു.
But we all, with unveiled face, beholding as in a mirror the glory of the Lord, are being transformed into the same image from glory to glory, just as from the Lord the Spirit. Paul speaks about the New Testament ministry. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് അപ്പോസ്തോലനായ പൗലോസ് സംസാരിക്കുകയാണ്. വാട്ട് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്? അതറിയണമെങ്കിൽ വി നീഡ് ടു നോ വാട്ട് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ എന്താണെന്ന് നാം തിരിച്ചറിയണം. എന്താണ് പഴയ നിയമത്തിന്റെ ശുശ്രൂഷ? പഴയ നിയമത്തിന്റെ ശുശ്രൂഷ മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത പ്രമാണം, അത് 10 commandments God gave to Moses on the Mount Sinai. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ്. ആത്മാവ്. അപ്പോൾ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയും നമ്മൾ വളരെ തിരിച്ചറിയണം. തിരിച്ചറിയണം. അതിന്റെ തൊട്ട് മുകളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. വേഴ്സ് 7-6 മുതൽ വായിച്ചു. Chapter 3, verse 6.
അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു.
പഴയ നിയമത്തിന്റെ ശുശ്രൂഷയും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയും നമ്മളുടെ പ്രധാനപ്പെട്ട വിശ്വാസ ഒരു വ്യത്യാസം പറയുകയാണ്. ഇറ്റ് വാസ് എൻഗ്രേവ്ഡ് ഓൺ സ്റ്റോൺസ്. എന്താണ്? കല്ലിൽ അക്ഷരമായി എഴുതിയിരുന്ന ഒരു ശുശ്രൂഷയാണ് അവിടെ എഴുതിയിരിക്കുകയാണ്. ദ ലെറ്റർ കിൽസ് ബട്ട് ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്. അപ്പോൾ പഴയ നിയമ ശുശ്രൂഷ അത് ഇസ്രായേൽ മക്കൾക്ക് കല്ലിൽ അക്ഷരമായി ദൈവം എഴുതി കൊടുത്തു. എന്നാൽ പുതിയ നിയമത്തിൽ അത് എഴുതപ്പെടുന്നത് ഹൃദയത്തിന്റെ പലകയിൽ, ഹൃദയത്തിന്റെ മാംസ പലകയിൽ അത് എഴുതപ്പെടുന്നു. ഓക്കെ, വേഴ്സ് 7-ലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വായിച്ചോ വേഴ്സ് 7.
എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ?
കഴിക്കുവാച്ചു.
ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നതും തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും.
ശ്രദ്ധിച്ചേ, പഴയ നിയമ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്, അത് തേജസിന്റെ ശുശ്രൂഷയായിരുന്നു. എന്താ തേജസിന്റെ ശുശ്രൂഷ എന്ന് പറയാൻ കാര്യം? ദൈവത്തിന്റെ കൂടെ 40 രാവും 40 പകലും മോശ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ തേജ സാന്നിധ്യം കൊണ്ട് മോശയുടെ തൊക്ക് പ്രകാശിച്ചു. മോശ തിരിച്ചിറങ്ങി വന്നപ്പോഴ് ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ കാണാനായിട്ട് കഴിയുന്നില്ല, കാരണം അത്രമാത്രം മോശയുടെ തൊക്ക് പ്രകാശിച്ചു. He came with a glory. അതുകൊണ്ട് മോശ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു തുണി, ഒരു വെയിൽ, he put a veil over his face. തലയിൽ ഒരു തുണി ഇട്ടു. പക്ഷേ ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിന്റെ ശുശ്രൂഷ തേജസിന്റെ ശുശ്രൂഷയാണ്. കാരണം ദൈവമാണ് പ്രമാണം കൊടുത്തത്, അതുകൊണ്ട് തന്നെ അത് തേജസിന്റെ ശുശ്രൂഷയായിരുന്നു. പക്ഷെ അത് എവിടെ എഴുതിയിരുന്ന? എവിടെയാ? കല്ലിൽ അക്ഷരമായിട്ട് കൊടുത്തൊരു പ്രമാണമായിരുന്നു. പക്ഷെ അതിൽ എന്തുണ്ട്? തേജസ്സുണ്ട്, തേജസ്സുണ്ട്. എന്നാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്താണ്? ആത്മാവ് വന്ന് ഹൃദയത്തിന്റെ മാംസപ്പലകിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. That is the difference. ഇനി വീണ്ടും താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ 8-ാം വാക്യം, verse 9.
ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും.
ഓ, ശ്രദ്ധിച്ച്, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ഉള്ളതാണെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ഗ്രേറ്റർ ഗ്ലോറി. എന്താ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്ന് പറയാൻ കാര്യം? ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ പ്രമാണം കൊടുത്ത അന്ന് തന്നെ 3000 പേരെന്ത് ചെയ്തു? മരിച്ചു വീണു. പ്രമാണം കിട്ടിയതേ ഉള്ളൂ, എത്ര പേര് ഔട്ടായി? എത്ര? 3000 പേരൗട്ടായി. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ 3000 പേര് സഭയോട് ചേർന്നു. ജീവൻ, ജീവന്റെ ശുശ്രൂഷ. എന്തതിന്റെ വ്യത്യാസം? വൈ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? പഴയ നിയമത്തിന്റെ പ്രത്യേകത പ്രമാണം കൊടുത്തെങ്കിലും ആ പ്രമാണം അനുസരിക്കുവാൻ അവർക്ക് കഴിവില്ലായിരുന്നു. കാരണം പറയണം, അനുസരിക്കാൻ കഴിയുന്നൊരു ന്യായ പ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് റോമാലയൻ പറഞ്ഞു, അനുസരിപ്പാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താ? ആ അതിന്റെ ഉദ്ദേശം ഈ ന്യായ പ്രമാണം അനുസരിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകാനായിട്ടാ. ഞാൻ പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടോ? അതായത് പഴയ നിയമത്തിൽ എന്തിനാണ് ദൈവം പ്രമാണം കൊടുത്തത്? പ്രമാണം കൊടുത്തതിന്റെ കാര്യം അവർക്ക് ഇത് അനുസരിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതിനാ പ്രമാണം കൊടുത്ത. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഗലാത്തലേഖനം പറയുന്നത് എന്നാ അറിയാമോ? ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ എന്തായി മാറി? ശിശുപാലകനായി തീർന്നു. ന്യായപ്രമാണം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന എവിടെയാണ്? ക്രിസ്തുവിൽ കൊണ്ടെത്തിക്കുക. അപ്പോൾ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, ഒരാള് ഈ പ്രമാണം കേൾക്കുമ്പോൾ ദൈവമേ ഇതെനിക്ക് അനുസരിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എന്നറിയാമോ, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ, ഞാനിൽ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞ് യേശു കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്, അവന്റെ ഉള്ളിലേക്ക് ജീവൻ വരുന്നു. ജീവൻ വരുന്നു. എന്താ ജീവൻ? യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ ദൈവത്തോട് അനുരൂപത്വത്തിലേക്ക് മാറുന്ന ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിനെ കുറിച്ചാ താഴേക്ക് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പഴയ നിയമത്തിന്റെ പ്രത്യേകത, ഈ പ്രമാണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അനുസരിക്കാൻ പറ്റിയില്ല. അതിന്റെ കാരണം എന്താ? അവിടെ നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കി, അതിന്റെ 14-ാം വാക്യം.
എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു.
അടുത്ത വാക്യം,
മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു.
എന്താണെന്നറിയോ പ്രശ്നം? എന്താ അവർക്ക് ഈ പ്രമാണം, എന്താണ് അവർക്ക് പറ്റിയ കുഴപ്പം? അവരുടെ ഹൃദയം കഠിനമായി പോയി എന്നെഴുതിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രമാണം അനുസരിക്കാനായിട്ട് പറ്റാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഹൃദയം കഠിനമായി പോയി. എബ്രായ ലേഖനക്കാരൻ വളരെ വിശദമായിട്ട് ആ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഹൃദയകാഠിന്യം, അവരുടെ അവിശ്വാസവും ഹൃദയകാഠിന്യ നിമിത്തവും അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്താണ്, എന്താ ഹൃദയകാഠിന്യം ഉണ്ടാകുന്ന? എങ്ങനെയാ, എങ്ങനെ ഹൃദയകാഠിന്യം ഉണ്ടാകുന്ന? എബ്രായ ലേഖനം എടുത്തു, ഹീബ്രൂസ് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം 12 പോലെ വായിച്ചു.
സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവി. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യനും പ്രബോധിപ്പിച്ചുകൊള്ളു.
കണ്ടോ, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. None of you will be hardened by the deceitfulness of sin. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. പാപത്തിനൊരു ചതിയുണ്ട്. എന്താണെന്നറിയാമോ പാപത്തിന്റെ ചതി? എന്തോ ഹൃദയകാഠിന്യം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കേട്ടോ. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാളെ വേറൊരാളെ ചീത്ത വിളിച്ചു. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? എന്തുണ്ടാവും? ഒരു വിഷമം ഉണ്ടാവും. ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ, ആദ്യമായിട്ട് ഒരാളെ ചീത്ത വിളിച്ച് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നതായിരിക്കും. ഒരു വിഷമം ഉണ്ടായി. പക്ഷെ കുറച്ച് ഒരു 5-6 പ്രാവശ്യം ചീത്ത വിളിച്ചാലോ, ഒരു 2-ാം പ്രാവശ്യം നിങ്ങൾക്ക് അത്രയും തോന്നില്ല, ഒരു 10 പ്രാവശ്യമൊക്കെ ആകുമ്പോ പിന്നെ നിങ്ങൾക്ക് ആരെ ചീത്ത വിളിച്ചാലും എന്ത് ചെയ്യത്തില്ല, ഒന്നും തോന്നത്തില്ല. കാരണം എന്താ, എന്താ കാര്യം? ഹൃദയം കഠിനമായിപ്പോയി. ഇതാണ് പാപത്തിന്റെ ചതി. ഏത് കാര്യമായിക്കൊള്ളട്ടെ, ഒരാളെ തല്ലുക എന്ന് വിചാരിച്ചു, തല്ലുക. നമ്മളൊന്ന് വിചാരിച്ചു, ആദ്യം ഒരാളെ അടിക്കുന്ന കണ്ട, ഒരാളെ അടിക്കുമ്പോഴത്തേനും നമുക്ക് എന്നാ തോന്നേ? പക്ഷെ കുറെ പ്രാവശ്യമായി കഴിയുമ്പോഴോ എന്തായി? ഹൃദയകാഠിന്യം ഉണ്ടായി. പാപത്തിന് ഒരു പ്രശ്നമുണ്ട്. കുറെ ചെയ്യും തോറും എന്തായി മാറി? ഇപ്പം നമുക്കതൊരു പ്രശ്നമേ അല്ലാത്തതായിട്ട് തോന്നി. ഒരു മോശം ചിത്രം നമ്മൾ കാണുകയെന്ന് വിചാരിക്കുക. ആദ്യം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പിടപെടപ്പ്, ഒരു ഭയങ്കര ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവും. പക്ഷെ കുറെ നാള് കണ്ടു കഴിയുമ്പോണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല, വളരെ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. കാരണം അതാണ് പാപത്തിന്റെ ചതി. പാപത്തിന്റെ ചതി കൊണ്ടെത്തിക്കുന്നത് ഹൃദയകാഠിന്യത്തിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ഹൃദയകാഠിന്യത്തിലാണ്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച കാര്യം ഇതാ, അവരുടെ ഹൃദയം കഠിനമായി പോയി. അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഇന്നയോളം ഒരു മൂടുപടം അവരുടെ ഹൃദയത്തിൽ കിടക്കുകയാണ്, എന്നാൽ കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ എന്തു മാറിപ്പോകുന്നു, മൂടുപടം നീങ്ങിപ്പോകുന്നു. ഇതാ യേശുക്രിസ്തുവിൽ സംഭവിക്കുന്ന കാര്യം. യേശുക്രിസ്തുവിങ്കലേക്ക് തിരിയുമ്പോൾ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് എന്തില്ല, മനസ്സില്ല. കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ എന്തുണ്ട്, എന്തുണ്ട്, അവിടെ ജീവനുണ്ട്. അതിനുവേണ്ടിയ കർത്താവ് വന്നത്. എന്ത് ജീവൻ എന്ന് പറഞ്ഞ എന്താ, എന്താ ജീവൻ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ താഴേക്ക് വായിക്കുമ്പോഴത്തേക്ക്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. യേശുവിൽ ജീവനുണ്ട്. എന്താ ജീവൻ, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്താ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ജീവൻ എന്ന് പറഞ്ഞാൽ, ദൈവിക സ്വഭാവമാ ജീവൻ, ദൈവിക സ്വഭാവം. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ദൈവിക ജീവനുമായിട്ടാണ്, ദൈവത്തിന്റെ നേച്ചറുമായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നേ. അത് തരാൻ വേണ്ടിയിട്ടാ വന്നേ. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതാ. എന്ത് നഷ്ടപ്പെട്ടു പോയത്, ജീവൻ നഷ്ടപ്പെട്ടു പോയി. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താ നഷ്ടപ്പെട്ടു പോയത്, അവന്റെ ഉള്ളിൽ ജീവൻ നഷ്ടപ്പെട്ടു, ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ വേറൊരു ഭാഷയിൽ ബൈബിൾ പറയുന്നുണ്ടെന്ന് അറിയാമോ, തേജസ് നഷ്ടപ്പെട്ടു പോയി. ഫോളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ഇതാ മനുഷ്യന്റെ പ്രശ്നം. എന്താണ്, അവൻ ജീവൻ നഷ്ടപ്പെട്ടു പോയി, തേജസ് നഷ്ടപ്പെട്ടു പോയി, ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു പോയി. ഇനി അത് മാത്രമല്ല, അവന് പുതിയ നേച്ചറും കൂടെ കിട്ടി. എന്ത് നേച്ചറാ കിട്ടിയേ, നഷ്ടപ്പെടുന്നിടത്തൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ട് കേട്ടോ, അല്ലെ. ഇവിടെ കുറച്ച് എയർ ഞാൻ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അപ്പുറത്തുള്ള എയർ എല്ലാം കൂടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ ജീവൻ പോയപ്പം വേറൊരു കാര്യം അകത്തോട്ട് കയറി. എന്ത് കയറി, പിശാചിന്റെ നേച്ചർ വന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ പിശാചിന്റെ നേച്ചർ എന്ത് ചെയ്തു, അവനിലേക്ക് കയറി. എന്താ പിശാചിന്റെ നേച്ചർ, പത്രം വായിച്ചാൽ മതി മനസ്സിലാവും. ബൈബിൾ എടുക്കുന്ന ബൈബിൾ എടുക്കാത്തവർക്ക് പോലും മനസ്സിലാവും എന്താ പിശാചിന്റെ നേച്ചർ എന്ന്. എന്താ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നിട്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും. ഇപ്പൊ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ, മനുഷ്യനെ വഞ്ചിച്ചിട്ട് അവന്റെ നേച്ചർ മനുഷ്യനിലേക്ക് കയറ്റി. That is the chaos. That is the problem here. ഇതാ മനുഷ്യന്റെ പ്രശ്നം. എന്നിട്ട് പഴയ നിയമത്തിലെ ആ കാര്യം എടുത്തിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്താണ്, ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക, മൂടുപടം കിടക്കുക, എന്നാൽ കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ എന്ത് മാറുന്നു, മൂടുപടം മാറിപ്പോകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. മോശ തലയിൽ തുണിയിട്ടെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അകത്ത് തേജസ് കുറഞ്ഞു. വായിച്ചോ നിങ്ങൾ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 അതിന്റെ 13-ാം വാക്യം സെക്കൻഡ് കൊരിന്ത്യൻസ് 3:13
നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല.
ആ കണ്ടു, ശ്രദ്ധിച്ച്. It's not like Moses who used to put a veil over his face so that the sons of Israel would not look intently at the end of what was fading away. Ah, sadhiche. Aadiyam thara Moses mudukodu vitte. Tejas kandu oru pedikkathirikkana. Korachu kaiyappozhu undallo pulli mudukodu aayittu nadakkune. Moshekku agathu manasilayi endu koranjondirikkya. തേജസ് കുറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ പുള്ളിക്കാരൻ ഊരുന്നില്ല, മാറ്റുന്നില്ല. കാരണം അറിയോ, ഇത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വെളിപ്പെടും? തേജസ് പോയി എന്നുള്ളത് അറിയും. അതാ പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഉദാഹരണം എടുത്തിട്ട് പറയാണ്, ഇതാണ് പഴയ നിയമത്തിന്റെ പ്രത്യേകത. തേജസ് മങ്ങിക്കൊണ്ടിരിക്കുന്നു, തേജസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, അത് തേജസ്സിന്മേൽ തേജസ്സേറിയ ശുശ്രൂഷയാണ്. സ്വരങ്ങളെ ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഈ ആത്മീയ കാര്യം മനസ്സിലാക്കിയില്ലെങ്കിലുണ്ടല്ലോ, എന്ന് നമ്മളിങ്ങനെ ഒരു ഷാലോ ലെവൽ ഇങ്ങനെ പോകേണ്ടി വരും. നോ, അതല്ല ക്രിസ്ത്യൻ ജീവിതം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത ഇതാണ്. എന്താണത്? തേജസ് വർദ്ധിക്കുന്ന ശുശ്രൂഷയാണത്, തേജസ് കൂടിക്കൊണ്ടുവരുന്ന ശുശ്രൂഷയാണത്. പഴയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണ്? തേജസ് മങ്ങിക്കൊണ്ടിരുന്നു. മോശ തലയിൽ തുണിയിട്ടതിന്റെ അർത്ഥം പറയാണ്, അകത്ത് തേജസ് മങ്ങി. പക്ഷെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അങ്ങനെയല്ല. കാരണം എന്താ? ഇത് ആത്മാവിന്റെ ശുശ്രൂഷ ആയതുകൊണ്ട് എന്ത് ചെയ്യും? തേജസ് ഇങ്ങനെ വർദ്ധിച്ചോണ്ടിരിക്കും, ജീവനിൽ നിന്ന് സമൃദ്ധമായ ജീവനിലേക്ക് പൊക്കോണ്ടിരിക്കും. അതാ ക്രിസ്ത്യ ജീവിതം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? താഴേക്ക് വായിച്ചു, അപ്പൊ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. 16-ാം വാക്യം പറയുകയാണ്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യും? The veil will be removed. അടുത്ത അതിന്റെ 18-ാം വാക്യം വായിച്ചെങ്കിൽ, 18-ാം വാക്യം,
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്,
മൂടുപടം നീങ്ങിയ മുഖത്ത്
കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു.
ശ്രദ്ധിച്ചോണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ഇവിടെ എഴുതിയാണ്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ആരുടെ മൂടുപടം നീങ്ങിയെന്ന പറഞ്ഞേ? ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ബട്ട് വി ഓൾ വിത്ത് അൺവെയിൽഡ് ഫേസ്. ആരുടെ മൂടുപടം മാറിപ്പോയെ? ആരുടെയാ? വി ഓൾ, ആരുടെയാ? നമ്മുടെ മൂടുപടം മാറിപ്പോയി. എപ്പോ മാറിപ്പോയി? കർത്താവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ. എന്തു മാറിപ്പോയെന്ന പറഞ്ഞിരിക്കുന്നത്? മൂടുപടം മാറിപ്പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? തേജസ് അന്നേരം മുതൽ വർദ്ധിക്കുന്നു എന്ന അതിന്റെ അർത്ഥം. അടുത്ത ശ്രദ്ധിച്ച എന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് കൊടുത്തിരിക്കുകയാണ്, ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഏത് പ്രതിമയായി? ഏത് പ്രതിമയായി? യേശു ക്രിസ്തു എന്ന അതേ രൂപത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. ഇതാ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. പഴയ നിയമം മങ്ങിക്കൊണ്ടിരിക്കും, തേജസ്സുള്ള ശുശ്രൂഷയാണ്. പക്ഷെ പുതിയ നിയമം അതിതേജസ്സുള്ള ശുശ്രൂഷയാണ്. ഗ്രേറ്റർ ഗ്ലോറി, ഫാർ ഗ്രേറ്റർ ഗ്ലോറി ദാൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ഓൾഡ് കവനന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നാളുകൾ കഴിയുന്തോറും 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 എന്ത് ചെയ്യണം? രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം, രൂപാന്തരപ്പെടണം. ചോദ്യം ഇതാണ്, രക്ഷിക്കപ്പെട്ട് എത്ര വർഷമായി? ചോദിച്ചപ്പോഴേ മനസ്സിലായി ബ്രദർ എന്തോ ഒരു കുഴപ്പിക്കാനാ ചോദിക്കുന്നത്. ഇനി ഒരു തെറ്റിദ്ധാരണ കൂടെ ഇടയ്ക്ക് പറയാവേ. ചിലർ പറയാ, ഈ സ്നേഹിക്കാല്ലാടർ പോലെയാണ് ക്രിസ്ത്യ ജീവിതം. അല്ല കേട്ടോ, ലാഡറെ കൂടെ കയറുന്നു, സ്നേഹിക്കിന്റെ വായി പോകും, താഴോട്ട് ഇറങ്ങുന്നു. അങ്ങനെയല്ല ക്രിസ്ത്യ ജീവിതം. കാരണം ഞാൻ കണ്ട സ്നേഹിക്കാൻ ലാഡറിലൊക്കെ 99 ഒരു പാമ്പുണ്ട്, അതെങ്ങാണും വിഴുങ്ങിയാ വന്നിക്കുന്ന ഒന്നല്ല. അല്ലേ, 99 വിഴുങ്ങിട്ട്, അതായത് ജസ്റ്റ് അവിടെ ചെല്ലുമ്പം. ഞാൻ കണ്ട പൗലോസിനെ അങ്ങനെയല്ല കണ്ടത്. പൗലോസ് എന്റെ നിര്യാണകാലം അടുത്തു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പാപത്തോടുള്ള സീരിയസ്നെസ് നമ്മളെ ഗ്രിപ്പ് ചെയ്യണം. പക്ഷെ അതേസമയം തന്നെ 99 എന്ന് വിഴുങ്ങി വീണ്ടും ഒന്നേ വന്നിട്ട് വീണ്ടും പിന്നെ കുലുക്കുക, വീണ്ടും ഏണി കിട്ടാൻ നോക്കിയിരിക്കുക. നോ, നോട്ട് അറ്റ് ഓൾ. അല്ല, ക്രിസ്ത്യ ജീവിതം അങ്ങനെയല്ല. ഇത് രൂപാന്തരത്തിന്റെ ജീവിതമാണ്, ഡേ ബൈ ഡേ. സംശയം ഉണ്ടെങ്കിൽ ഒരു വാക്യം കൊണ്ട് നോക്കൂ, 2 കൊരിന്ത്യർ 2-ാം അധ്യായം, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 2, അതിന്റെ പതിനാലാം വാക്യം വായിക്കാം.
ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം.
ഇവിടെ എഴുതിയിരിക്കുകയാണ്, എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ജയോത്സവമായി നടത്തുന്നു. അത് അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളത്, എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. വീണ്ടും അതിന്റെ നാലാം അധ്യായത്തിന്റെ chapter 4 verse 16,
അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു.
അകമേയുള്ളവൻ ക്യാമ്പ് കഴിയുമോറും പുതുക്കം പ്രാപിക്കുന്നു, അങ്ങനെയാണോ? അല്ല, അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ഡേ ബൈ ഡേ അകമേയുള്ളവൻ എന്ത് ചെയ്യാണ്? നാൾ തോറും പുതുക്കം പ്രാപിക്കുന്നു. ശബരിമല ക്രിസ്തീയ ജീവിതം നാൾ കഴിയും തോറും പുതുക്കം പ്രാപിക്കുന്ന ജീവിതം. ഇറ്റ് ഇസ് എ കണ്ടിന്യുവൽ ട്രാൻസ്ഫോർമേഷൻ. ഇനി അതില്ലെങ്കിൽ, അത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചോളെ, എന്താ അതിന്റെ കാര്യം? നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഒരു മെഷീൻ കേടായി, എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം റിപ്പയർ ചെയ്ത് നോക്കും, മാക്സിമം നിങ്ങൾ പയറ്റും. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടുത്തെ മെക്കാനിക്കിനെ വിളിക്കും, മെക്കാനിക്ക് വന്ന് നോക്കും. ഇനി മെക്കാനിക്കിനെ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കമ്പനിയുടെ ആളെ വിളിക്കും. കാരണം എന്താ? എങ്ങനെങ്കിലും റിപ്പയർ ആയേ പറ്റുള്ളൂ. ഇനി കമ്പനിയുടെ ആളെ വന്ന് വിളിച്ചു, കമ്പനിയുടെ ആളെന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ വരും, എന്നിട്ട് ശരിയായില്ലെങ്കിൽ കമ്പനിയുടെ മേലത്തെ ആൾ മുതൽ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ടും ഇത് ഒരു പ്രകാരത്തിൽ ശരിയായില്ല, പിന്നെ ഇതിനൊറ്റ മാർഗമുള്ള എന്ത് ചെയ്യാം? ഇതിനെന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്യാന്നുള്ളതാ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ അതിന്റെ കാര്യം ശരിയാകാനായിട്ട് നോക്കണം. അതാ സനേവർ നേരത്തെ പറഞ്ഞേ, പരിശോധിക്കണം എവിടെയാ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രശ്നമുള്ളത്. നമ്മളത് പരിശോധിക്കണം. നേരത്തെ പറയപ്പെട്ട കാര്യങ്ങളാണോ, വ്യക്തികളാണോ എന്റെ ക്രിസ്തീയ ജീവിതത്തെ പിന്നിലേക്ക് വലിക്കുന്നത്? അല്ലെങ്കിൽ സെക്ഷുവൽ സിൻ ആണോ? അല്ലെങ്കിൽ ലോകത്തിന്റെ മോഹമാണോ? എന്ത് കാര്യമോ ഞാൻ പറഞ്ഞത്, ഒരു ഒരു സാധനം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ ചെറിയ സാധനം ഒന്ന് റിപ്പയർ ആയി കഴിഞ്ഞാൽ, ഒന്നും വേണ്ട, അയൺ ബോക്സ്. സഹോദരിമാർക്ക് അയൺ ബോക്സിന്റെ കാര്യം പറഞ്ഞ മനസ്സിലായില്ല. നിങ്ങളുടെ സ്റ്റൗ കേടായാൽ, ഗ്യാസ് സ്റ്റൗ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഗ്യാസ് സ്റ്റൗ വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇതുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. വിൽ യു ഡു ദാറ്റ്? ഞാൻ കണ്ടിട്ടുള്ള അവിടെ എന്തെങ്കിലും ഒരു ഫ്ലെയിമിന്റെ കളർ ഒന്ന് മാറിയാൽ മതി, ഒരു സൈഡിൽ ഒരു 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 ബ്ലൂ വരണ്ടതിന് വരെ റെഡ് വന്നു കഴിഞ്ഞാൽ എന്റെ ഭാര്യ അവിടെ നിന്ന് ഒരു കമ്പിയൊക്കെ എടുത്ത് അതേ മൊത്തം കുത്തി അഴിച്ചു കുറെ പരിപാടികളൊക്കെ ചെയ്യുന്ന കാണാം. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ സാധനം ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എത്ര സീരിയസ് ആയിട്ടാ നമ്മൾ അതിനെ റിപ്പയർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിത്യതയിലേക്ക് മുഴുവൻ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതം ഡേ ബൈ ഡേ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് ആ കാര്യം ചിന്തിക്കണം. നമുക്കറിയാം, സ്റ്റൗ ശരിയായില്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യത്തില്ല, ഊട്ടാ മുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആഞ്ഞു പിടിക്കും, ആരെങ്കിലും കൊണ്ടുവന്ന് ശരിയാക്കും, അല്ലെങ്കിൽ പുതിയൊരെണ്ണം മേടിക്കും. എങ്ങനെങ്കിലും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും, കാരണം അത് നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാളും വിലയേറിയ ഒരാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി വെച്ചിരിക്കുക. അതിന്റെ കാര്യത്തിലൊരു തടസ്സം വരുമ്പോൾ നമ്മൾ എത്ര സീരിയസ് ആയിരിക്കണം? ഹൗ മച്ച് മോർ. ഈ ഇതിന്റെ മറുവശം കൂടെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ സകല റിസോഴ്സുമായിട്ട് ദൈവം നിൽക്കുക നമ്മളെ സഹായിക്കാൻ. നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ദൈവം നമ്മളൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും അങ്ങനെ പറയാറുള്ളത്, ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചാൽ മതി, ഒരു 100 steps ദൈവം വെക്കും. ഹി ഈസ് വില്ലിംഗ്, ഹി ഈസ് വർക്കിംഗ്. തന്റെ ആത്മാവിലൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു, വചനത്തിലൂടെ സംസാരിക്കുന്നു, വ്യക്തികളിലൂടെ സംസാരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ അവിടെ നിന്ന് ബലം പകരുന്നു, പരിശുദ്ധാത്മാവിൽ നമ്മെ നിറയ്ക്കുന്നു. എന്തുമാത്രം കാര്യങ്ങളാണ്! യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളിരുന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുന്നു. എന്തുമാത്രം മീറ്റിങ്ങുകള്! ഇതൊക്കെ ദൈവം ഫുൾ ഫോഴ്സിൽ നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ഞാൻ വിചാരിക്കും ദൈവം ഇതുപോലെയാ, അതായത് നമ്മുടെ ഈ ചൊവ്വയിലേക്കും മൂണിലേക്കും ഒക്കെ ഇവിടെ നിന്ന് റോക്കറ്റ് അയക്കാനായിട്ട് സയന്റിസ്റ്റുമാർ എന്ത് ചെയ്യുന്നറിയോ, അവർ ഫുൾ സിംഗിൾ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമായിട്ട് ഇതങ്ങി ചെല്ലത്തില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇവർ ഇതിനെ എവിടെ പോകേണ്ട സംഭവം, ഇത് ചൊവ്വായി പോകേണ്ട കാര്യമാണത്. അങ്ങനെയാണെങ്കിൽ നിത്യത മുഴുവൻ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ജീവിക്കുന്ന ഒരു ജീവിതം, അതിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് പറഞ്ഞല്ല, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ, ദേർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരമുണ്ട്. മെറ്റമോർഫോ എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്, മെറ്റമോർഫോ എന്ന് പറഞ്ഞാൽ ഒരു പുഴു ചിത്രശലഭമായി തീരുന്നത് പോലെ, മെറ്റമോർഫോസിസ് എന്നുള്ള വാക്ക് അതിൽ നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ ഗ്രീക്കിലെ ആ വാക്ക് മെറ്റമോർഫോ എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പുഴു ചിത്രശലഭമായി തീരുന്നത് പോലെ ഒരു വ്യക്തി നാളുകൾ കഴിയുന്തോറും രൂപാന്തരപ്പെട്ട് 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 യേശു ക്രിസ്തുവിനോട് അനുരൂപനായി തീരുവാനുള്ള വിളിയാണ് വീണ്ടും ജനത്തിലൂടെ വിളിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദിസ് ഫസ്റ്റ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വെറുതെ സൺഡേ ഗോയേഴ്സ് ആയിട്ട് പോകും, ഞായറാഴ്ച വരുന്നു ഒരു പാട്ട് പാടുന്നു പോകുന്നു. നോ, അല്ലെന്ന്. ഒരു പുഴു ചിത്രശലഭമായി തീരുന്ന പോലെ തന്നെ ദൈവിക സ്വഭാവത്തിലേക്ക് ദിനംതോറും വളരുന്ന യേശു ക്രിസ്തുവിനോട് അനുരൂപരാകുന്ന ജീവിതമാക്കി ജീവിതം. ഇതുപോലെ ആദാം സൃഷ്ടിക്കപ്പെട്ട, ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ജനിച്ചു വീഴുന്ന പോലെയാ. എന്താ കൊച്ചു ജനിച്ചു വീഴുമ്പോഴുള്ള പ്രത്യേകത? അത് ഫുൾ വളരുകയാ. ഞാൻ എവിടെയോ വായിച്ചു, എനിക്ക് കൃത്യം അറിയത്തില്ല കേട്ടോ, നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് ഉള്ളവർ പറഞ്ഞു തരണം. കണ്ണ് മാത്രം വളരുന്നില്ല, കണ്ണ് ആ ജനിച്ചപ്പോ തന്നെയുള്ള അതേ കണ്ടീഷനിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടത്. തെറ്റുണ്ട്, തിരുത്താം. ബാക്കി അവയവങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വളർന്നുകൊണ്ടിരിക്കുക. ആദാം ഇതുപോലെ ജനിച്ചു വീണത്, ആദാം ജനിച്ചു വീണത് അതുപോലെ ഫുൾ പൊട്ടൻഷ്യൽ, ദൈവിക സ്വഭാവത്തിലേക്ക് വളരാനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞതുപോലെയാണ്. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് വീണ്ടും ജനിച്ചുമ്പോൾ ശിശുവിനെ പോലെ, ഒരു കൊച്ചു ജനിച്ചു വീഴുന്ന പോലെ തന്നെ നാം ജനിച്ചു വീഴുക. വീണ്ടും ജനന മതം. പക്ഷെ അവിടെ നിന്ന് ഈ ശിശു എന്ത് ചെയ്യാണ്? ഒരു പുരുഷനെ പോലെ വളരുക എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കണ്ടിന്യുവൽ ട്രാൻസ്ഫോർമേഷൻ. കണ്ടിന്യൂ വായിച്ചോ നിങ്ങളെ വാക്യം, സെക്കൻഡ് കൊരിന്ത്യൻസിന്റെ 3:18. ബട്ട് വി ഓൾ വിത്ത് അൺവീൽഡ് ഫേസ് beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory just as from the Lord the Spirit. Continual transformation. യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക, ഇതിനാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. എന്താ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി? എന്താ? നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുക. എങ്ങനെയാ ട്രാൻസ്ഫോം ചെയ്യുന്നത്? എങ്ങനെയാ പരിശുദ്ധാത്മാവ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിന്റെ മഹത്വം കാണിച്ചു തന്നോണ്ടാ. യോഹന്നാൻ 1:14, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വി സോ വി ബിഹൽഡ് ഹിസ് ഗ്ലോറി ആസ് ദ ഗ്ലോറി ഓഫ് ദി വൺ ആൻഡ് ഓൺലി സൺ came from the father. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ആരുടെ തേജസ് കണ്ടു? യേശുവിന്റെ തേജസ് കണ്ടു. എന്താ യേശുവിന്റെ തേജസ്? അത് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സാണ്. വി സോ ഹിസ് ഗ്ലോറി. സ്വരങ്ങൾ, ആദ്യം യേശുവിന്റെ തേജസ് കാണുമ്പോഴാണ് ആ സ്വരൂപത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു കാര്യം ഇതാ. എന്ത് ചെയ്യും പരിശുദ്ധാത്മാവ്? യേശുവിന്റെ തേജസ് നമ്മെ കാണിച്ചു തരും. യേശുവിന്റെ ജീവൻ, യേശുവിൽ വെളിപ്പെട്ട ദിവ്യ സ്വഭാവം, ഇതാ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രസംഗവും നമ്മുടെ ബൈബിൾ വായനയും ഈ കാര്യങ്ങളെല്ലാം ഒരു കാര്യത്തിലേക്ക് ഒന്ന് പോകണം. ഏതിലേക്കാ പോകണ്ടേ? എനിക്ക് യേശു കർത്താവിന്റെ തേജസ് കാണണം. നിങ്ങൾ മരുവമലയിലേക്ക് നിങ്ങൾ നോക്കുക. അവിടെ ഇരിക്കുകയാണ് ലോകത്തൊരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം യേശുവിന്റെ വസ്ത്രം എന്ത് ചെയ്തു? തിളങ്ങി. പക്ഷെ രണ്ടുപേർ അപ്പുറത്തുണ്ടായിരുന്നു. ആരൊക്കെയാ? മോശയും. അവരുടെ വസ്ത്രം തിളങ്ങിയോ? ഞാനവിടെ യേശുവിന്റെ വസ്ത്രം തോന്നിയതായിട്ട് ഞാനവിടെ വായിച്ചുള്ളൂ. ഞാൻ ഇറങ്ങി, പിന്നെ എങ്ങനെ പത്രോസ് പറഞ്ഞു? പിന്നെ ആ പത്രോസിന് മനസ്സിലായത് കൂടാരം ഉണ്ടാക്കാം, യേശു മാത്രമാണ് അവിടെ തിളങ്ങി നിൽക്കുന്നേ. അതാ പറഞ്ഞ പഴയ നിയമത്തിന്റെ തേജസ്സിനേക്കാളും അധികം വലിയ തേജസ്സാണ് പുതിയ നിയമത്തിന്റെ തേജസ്. കാരണം പുത്രന്റെ തേജസ് കാണിച്ചു വന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. എന്താ യേശുവിന്റെ തേജസ്? ഒരെണ്ണം പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. യേശുവിന്റെ തേജസ് നമ്മൾ കാണുന്ന ഒരേരിയ വായിക്കാം നമുക്ക്, മാത്യു ചാപ്റ്റർ 11. നിങ്ങൾക്കറിയാവുന്ന വാക്യോ, മാത്യു 11 വേഴ്സ് 29 and 30. 11, 29 and 30.
ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു.
യേശുവിന്റെ തേജസ് ആദ്യം നമ്മൾ കാണേണ്ടത് ഇവിടെയാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ, ഐ എം ജെന്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട്. യേശുവിന്റെ തേജസ് ആദ്യം നമ്മൾ കാണേണ്ടത് ഇതിലാണ് സഹോദരങ്ങൾ. യേശുവിന്റെ സൗമ്യത, യേശുവിന്റെ താഴ്മ, ഇത് കാണാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ തേജസ്സിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ ചില വാക്യങ്ങളുണ്ട്, എല്ലാം ഞാൻ എടുക്കുന്നില്ല. ഒന്ന് എഴുതിയിരിക്കുകയാണ്, അവൻ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും, അവൻ വരുമ്പോൾ എനിക്കുള്ളതിനടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. എന്നിട്ട് പറയാണ്, പിതാവിനുള്ളതൊക്കെയും എന്താ, യേശുവിനുള്ളത് എന്താ, പിതാവിനുള്ളത് എന്താ, 25,000 കോടി രൂപയുടെ ആസ്തി. എന്താ ദൈവത്തിനുള്ളത് എന്താ? യേശു പറഞ്ഞ് പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? യേശുവിന് ഉള്ളത് എന്താണ് നമുക്ക് എന്ത് ചെയ്യാണ്? അറിയിച്ചു തരികയാണ്, അറിയിച്ചു തരികയാണ്. എന്താ യേശുവിനുള്ളത്? യേശുവിനുള്ളത് എന്താ? ആ ദിവ്യ സ്വഭാവമാണ്, ക്യാരക്ടർ. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേക ദൈവത്തിന്റെ ക്യാരക്ടറാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുതിയിരിക്കുകയാണ്, എന്താണ് യേശു പറഞ്ഞ? സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ, ഐ എം ഹംബിൾ ആൻഡ് ജെന്റിൽ ഇൻ ഹാർട്ട്. സ്വരങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തിരുവചനം തുറന്നിട്ട് ഇതൊരു സ്റ്റഡി നടത്തിയാൽ പോലും കുഴപ്പമില്ല. യേശുവിന്റെ താഴ്മ എവിടെയൊക്കെ കാണാൻ പറ്റും? ഒന്നാമത് കാണാൻ പറ്റുന്നതെന്ന് അറിയാമോ? അവൻ കഴുതപ്പുറത്ത് വരുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ദാ ഇസ്രായേലെ നിന്റെ രാജാവ് സൗമ്യതയുള്ളവനായി കഴുതയുടെ പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി വരുന്നു. അതൊരു പിക്ചറാ, ഒരു പിക്ചറാ. രാജാക്കന്മാരെങ്ങനെയാ വരുന്നേ? രാജാക്കന്മാരെങ്ങനെയാ വരുന്നേ? ലോകത്തേതിൽ രാജാവ് കഴുതപ്പുറത്ത് വരുന്നു. രാജാക്കന്മാര് കുതിരപ്പുറത്താ വരുന്നേ. പക്ഷെ ഈ രാജാവ് എന്താ രാജാവിന്റെ പ്രത്യേകത? സമാധാനത്തിന്റെ രാജാവ്, വിശാലവും സമാധാനത്തിന്റെ രാജാവ്, നീതിയുടെ രാജാവ്. ഈ രാജാവ് എങ്ങനെയാ വരുന്നത്? സൗമ്യത, അവന്റെ സൗമ്യത വെളിപ്പെടുന്ന ഒരു കാര്യമാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് വരിക. ഇനി അവിടെ കൊണ്ട് എന്തില്ല സൗമ്യത. യോഹനാൻ 13 ആണ് ആ വാക്യം കിടക്കുന്നത്. തൻ പിതാവിന്റെ അടുക്കൽ, പിതാവ് തൻ സകലവും തങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞിട്ട് യേശു അത്താഴത്തിന്റെ മുൻപേ തന്റെ പുറംകുപ്പായം ഊരി ദാസന്മാർ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഓ, ഇപ്പൊ പാദം കഴുകുക പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടെ പിടിയിട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ സപ്പോസ് ഇവിടെ ബാത്റൂമിൽ പോയി, അവിടെ ചെന്നപ്പോൾ നിങ്ങൾ ഡേർട്ടി ആയിട്ട് കിടക്കുക. നിങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് ഏതെങ്കിലും സഹോദരനെ വിളിച്ചു, സഹോദര ഡേർട്ടി ആയിട്ട് കിടക്കുക കേട്ടോ. പക്ഷെ യേശു എന്താ ചെയ്യുന്ന അറിയാമോ? യേശു നേരെ ബക്കറ്റും ചൂലും എടുക്കും. യേശു അവിടെ പോയിട്ട് അത് ക്ലീൻ ചെയ്യും. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അതാ ഇന്ന് കാല് കഴുകുന്നു പറഞ്ഞ് നമുക്ക് പ്രതിജ പിടിയൊന്നും കിട്ടത്തില്ല. യേശു ആണെങ്കിൽ ആ സഹോദരൻ കഴുകട്ടെ എന്നുള്ളതല്ല, നോ, അതാ താഴ്മയുടെ ലക്ഷണം. അതാ താഴ്മ. ശിഷ്യന്മാരുടെ കാലുകൾ യേശു കഴുകുകയാണ്. അതിന്റെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, തൻ പിതാവ് തങ്കൽ തന്നെ സകലവും ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഐ ആം കമ്മിങ് ഫ്രം ദ ഫാദർ ആൻഡ് ഗോയിങ് ബാക്ക് ടു ദ ഫാദർ. ഇതറിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ആദ്യം യേശുവിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം താഴ്മയാണ്. താഴ്മയുടെ ബൈ പ്രോഡക്റ്റ്, താഴ്മയുടെ ഔട്ട്പുട്ടാണ് സൗമ്യത. താഴ്മ വെളിപ്പെടുന്ന എങ്ങനെയാ? സൗമ്യതയിലൂടെയാ. ഹൃദയത്തിൽ താഴ്മയുണ്ടെങ്കിൽ അത് സൗമ്യതയായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഒരാൾ സൗമ്യതയുള്ള മനുഷ്യനെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അയാളുടെ ഉള്ളിൽ എന്തുണ്ട്? താഴ്മയുണ്ട്. പക്ഷേ ഇനി ശ്രദ്ധിച്ചാ മതി, അല്ലെങ്കിൽ കമാൻഡിംഗ് ആ മൊത്തം. കമാൻഡിങ് കമാൻഡേഴ്സ് പട്ടാളത്തിൽ മാത്രമല്ല ഉള്ളത്, പിന്നെ എവിടെ ഉണ്ട്? പട്ടാളത്തിന്റെ വെളിയിലും ഇഷ്ടം പോലെ കമാൻഡേഴ്സ് ഉണ്ട്. കമാൻഡ് ചെയ്യും, അങ്ങോട്ട് ചെയ്യും, ഇങ്ങോട്ട് ചെയ്യും. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. എന്താണ് താഴ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എന്താ താഴ്മ? നമുക്ക് യോഹന്നന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം.
യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേത് അത്രേ.
യേശു അവരോട് എന്റെ ഉപദേശം ആരുടെയല്ല, എന്റേതല്ല, എന്നെ അയച്ചവന്റെ അത്രേ. എന്റെ 8-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം.
പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളതും നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. സൗരങ്ങളെ, ഇനി അതിന്റെ അടുത്ത വാക്യം, അതിന്റെ 49-ാം വാക്യം.
നിങ്ങളോ എന്നെ അപമാനിക്കുന്നു, ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല.
അതിന്റെ 54-ാം വാക്യം.
ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു, അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു.
നോക്ക സൗരങ്ങളെ, യേശുവിന്റെ താഴ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, തന്റെ മുഴുവൻ ജീവിതവും തന്റെ എല്ലാ തന്റെ പ്രസംഗം, തന്റെ പ്രവൃത്തി, തന്റെ ജീവിതം, ഇത് മുഴുവനും തന്റെ പിതാവിൽ നിന്നാണ് എന്നുള്ള ബോധ്യമായിരുന്നു. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിവില്ലെന്ന് യേശു പറഞ്ഞു. യേശു ഒരു ഒരു എന്താ പറഞ്ഞ ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചതല്ല. നോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ യേശു എല്ലാം ചെയ്തില്ലേ? യേശു ചെയ്ത പോലെ ആരാ ചെയ്തത്? യേശു പ്രവർത്തിച്ചത് പോലെ ആരാ പ്രവർത്തിച്ചത്? യേശു ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതിയാൽ അത് ഈ പുസ്തകത്തിൽ കൊള്ള, ലോകത്തിലുള്ള പുസ്തകങ്ങളിൽ കൊള്ളുന്നതല്ല എന്ന യോഹന്നാൻ പറഞ്ഞത്. കുറച്ചേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഉപദേശമെല്ലാം ഉണ്ട്, ചെയ്ത കാര്യങ്ങളെല്ലാം ഇല്ല. യേശു ചെയ്തതുപോലെ ആരും ഇന്നുവരെ ചെയ്തിട്ടില്ല. അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതിയാൽ ഈ ലോകത്തിലുള്ള പുസ്തകങ്ങൾ, ഒരു ഹൈപ്പർബോളെ പ്രയോഗിച്ചതോ എന്ന് പറഞ്ഞാൽ അതുപോലെ ഉണ്ടെന്ന് യേശു ചെയ്ത കാര്യങ്ങൾ. പക്ഷേ ഇത്രയും കാര്യം ചെയ്തിട്ടും യേശു പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവ് ചെയ്ത് കാണുന്നൊക്കെയും ഞാൻ ചെയ്യുന്നു. ഇതാ താഴ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെന്നറിയാമോ? എനിക്കൊന്നും കഴിവില്ല, ദൈവമാണെല്ലാം ചെയ്യുന്നത്. ഈ ബോധ്യമുള്ള വ്യക്തിയാ സ്വരങ്ങളെ ഏത് കൊച്ചു കാര്യത്തിനും പ്രാർത്ഥിക്കുന്നത്. പുറമെ വാളുണ്ട്, പുറമെ വാക്കുകളൊന്നും വരത്തില്ലായിരിക്കാം, പക്ഷെ അകമേ ആ വ്യക്തിക്കറിയാം എനിക്ക് സ്വയമേ ഒന്നും കഴിയത്തില്ല. എവിടെങ്കിലും നിങ്ങൾ ഞാനിപ്പോ ചെയ്യും എന്ന് പറയുമ്പോൾ ഓർത്താ മതി, അത് യേശുവിന്റെ ആത്മാവല്ല. അപ്പോസ്തലന്മാർ പലപ്പോഴും പറഞ്ഞു, ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്നറിയാമോ? ഞങ്ങളല്ല, ഞങ്ങളിലുള്ള ദൈവകൃപ എത്രേ. അവരാണ് ഏറ്റവും കൂടുതൽ ചെയ്ത ആൾക്കാര്, ഏറ്റവും കൂടുതൽ ചെയ്ത അപ്പോസ്തലനെ പൗലോസ് പറയുകയാണ്, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ എത്രേ. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സൗരങ്ങളെ താഴ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എന്റെ ഒരു കഴിവും. ചെല്ലു പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് സുവിശേഷം അങ്ങോട്ട് പറഞ്ഞു, ഒതുക്കി കൈ കൊടുത്തു, ഞാൻ ഓർത്താ മതി, ജഡം വെളിപ്പെട്ടതാ, ദൈവം ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ചെല്ലുവത, ഞാൻ അങ്ങോട്ട് ഒന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനും ദേ തകൻ പുകിൻ രോഗികൾ സൗഖ്യമാകുക, അങ്ങനെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷെ ഞാനല്ല, എന്റെ കർത്താവ് പ്രവർത്തിച്ചതാ എന്ന് പറയുകയാണെങ്കിൽ ഫൈൻ, ദൈവത്തിൽ നിന്നാ. അല്ലാതെ എവിടെയെങ്കിലും മനുഷ്യൻ ഉയർത്തപ്പെടുമ്പോൾ ഓർത്താൻ മതി, ദൈവിക സ്വഭാവത്തിന് നേരെ വിപരീതമാണ്. കാരണം ഇനി അടുത്ത ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിന്റെ അടുത്ത മറുവശം കൂടെ ചിന്തിക്കണം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നറിയാമോ? ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റുക. ശ്രദ്ധിച്ചോണേ, ദൈവത്തിലുള്ള ആശ്രയം. ഇതിനു വേണ്ടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ടാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ടാണ്, ദൈവത്തിന്റെ ശക്തിയിൽ ബലപ്പെട്ട് ജീവിക്കാനായിട്ടാണ്. പക്ഷെ പിശാചിന്റെ പരിപാടി ഈ ദൈവത്തിനുള്ള ആശ്രയം വിട്ടിട്ട് അവൻ സ്വയാശ്രയാക്കി മാറ്റുക. ശ്രദ്ധിച്ചോണം യേശുവിന്റെ പരീക്ഷണം. ഒന്ന്, ഈ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരം കൽപ്പിക്കുക, നിനക്ക് പറ്റുമെന്നേ. യേശു എന്നെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. കണ്ടോ യേശു പറയാണ്, യെസ് മൈ റിസോഴ്സ് ഈസ് ഫ്രം ഗോഡ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷണം എന്താണ്? നീ ദൈവോത്രനെങ്കിൽ എന്ത് ചെയ്യുക? താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കാത്തോളും. സ്വന്തം ശക്തി പ്രദർശിപ്പിക്കാനായിട്ടുള്ള ടെംപ്റ്റേഷൻ. യേശു എന്താ പറഞ്ഞേ? എന്താ യേശു പറഞ്ഞേ? നിന്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. നോക്ക, ദൈവം അവിടെയും യേശു ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇനി അതുപോലെ വേറെ ആള് പറഞ്ഞായിരുന്നു, നീ ദൈവത്തുണ്ടെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിയോ. നോ, അവിടെ യേശു ഒരൊറ്റക്കാര്യമാണ്, ദൈവം. മൂന്നാമത്തെ പരീക്ഷണം എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, വീണ എന്നെ നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് തരാം. യേശു എന്തു പറഞ്ഞു? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. My resource is from God. My worship is to God. എല്ലാം ദൈവം. ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നിനും കഴിവില്ല എന്നുള്ള തിരിച്ചറിവ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ യേശുവിൽ നിന്ന് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റിയിൽ യേശുവിന്റെ തേജസ് വെളിപ്പെടുകയാണ്. ഒരു വാക്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോട്ടെ. 57 Isaiah 57, യെശയ്യാവ് 57 15 വാക്യം.
ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു.
ശ്രദ്ധിച്ചേ, രണ്ട് സ്ഥലത്തെ ദൈവം വസിക്കുകയുള്ളൂ, രണ്ട് സ്ഥലത്തെ ദൈവത്തിന് വസിക്കാൻ കഴിയത്തുള്ളൂ. ഒന്ന് എവിടെയാ? സിംഹാസനത്തിൽ. രണ്ടാമതൊരു സ്ഥലമുണ്ട്, എവിടെയെന്നറിയാമോ? താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ. എന്ത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്. നോ അല്ല സഹോദരങ്ങൾ, ഒരു തീരുമാനമെടുക്കുന്ന അല്ല രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാ. അത് താഴ്മ എന്ന് പറയുന്ന കാര്യം. എന്താ താഴ്മ? ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ കാപട്യം, ഞാൻ എത്ര വഞ്ചനയുള്ളവനാ, ഞാൻ എത്ര ചതിയനാ, ഞാൻ എത്ര ഡേർട്ടിയാ. ഇത് ദൈവം ചെയ്യുന്ന കേട്ടോ. അവിടെ ആരും വരുള്ളൂ, ദൈവം വന്ന് വസിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ഒരുവന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നതാ. വേറെ ഒരു സ്ഥലത്ത് നീ ഇതിന് വസിക്കാൻ പറ്റരുത്. തീരുമാനം ആൾക്കാരൊക്കെ ഏറ്റുപറഞ്ഞുണ്ടായിരിക്കാം, തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ എന്താണെന്നറിയോ പ്രശ്നം? ദൈവം അവിടെ ഇല്ലെന്ന്. എന്താ തെളിവ്? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. ദർ ഇസ് നോ ട്രാൻസ്ഫോർമേഷൻ. 25 വർഷമായി മൊട്ട അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ചൂട് കൊടുക്കുന്നു, മെഷീന്റെ അകത്ത് വെക്കുന്നു, മുട്ട അങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെയുള്ള മുട്ട വെക്കാനുള്ള സ്ഥലമുണ്ട് എന്നറിയാമോ? പുരാവസ്തു ഗവേഷണ വകുപ്പിന് കൊടുക്കുകയാണെങ്കിൽ അവരോട് എന്നേക്കും സൂക്ഷിച്ചു വെച്ചോളൂ. സൗരങ്ങളെ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഉള്ളിൽ വരിക. എന്താ ദൈവം ഉള്ളിൽ വന്നാ ചെയ്യുന്നേ? അടുത്ത വാക്യം എഴുതി വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ച്, മനസ്താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ. ഇംഗ്ലീഷ് കുറച്ചും കൂടെ മനസ്സിലാവും, കുറച്ചും കൂടെ എന്താണ്? In order to revive the spirit of the lowly and to revive the heart of the contrite. Revive. ഇതിൽ നിന്ന് revival എന്നുള്ള വാക്കുള്ള എന്താ revival? Revival meeting കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താ revival meeting? സാധാരണ ചാടുന്നതിനേക്കാളും രണ്ടടി കൂടുതൽ ചാടുന്നതാണ് revival ഇന്നത്തെ. സാധാരണ പാട്ട് പാടുന്നതിനേക്കാളും ഒച്ചത്തിൽ പാട്ട് പാടുമ്പോൾ revival ആയി. Not at all. അല്ല സഹോദരങ്ങളെ, അതല്ല റിവൈവൽ മീറ്റിംഗ്. എന്താ റിവൈവൽ മീറ്റിംഗ്? ഒരുവൻ മനസ്താപമുള്ള ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുമ്പോൾ ദൈവം അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ട് അവനെ റിവൈവ് ചെയ്യും. അത് റിവൈവൽ. അവന്റെ ഉള്ളിൽ നിരന്തരമായൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഫ്രം വൺ ഡിഗ്രി ഗ്ലോറി ടു നെക്സ്റ്റ് ഡിഗ്രി ഗ്ലോറി. നമുക്ക് കാണാൻ പറ്റും പ്രോഗ്രസീവ് ആയിട്ട് ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നത്. 50 മിനിറ്റ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്നാണ് സാറിന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഇച്ചിരി ക്രോസ് ചെയ്തു, ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് എക്സസൈസ് തരാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി വർഷമായിട്ട് നമ്മൾ പ്രസംഗം കേൾക്കുക, കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം നടക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഈ കഴിഞ്ഞ ഒരു ഇത്രയും വർഷം അടിഷിക്കപ്പെട്ട് 2 വർഷമായി, 5 വർഷമായി, 10 വർഷമായി, എന്ത് രൂപാന്തരം എന്റെ ജീവിതത്തിൽ നടന്നതെന്ന് ഒരു പരിശോധന നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥി, കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം നടക്കുന്നില്ല. പണ്ട് ഞാൻ ബഹളം വെക്കുമായിരുന്നു, ഇപ്പോഴും ബഹളം വെക്കുന്നു. പണ്ടും ചീത്ത വിളിക്കുന്നു, ഇപ്പോഴും ചീത്ത വിളിക്കുന്നു. പണ്ടും ക്ഷമിക്കത്തില്ല പിണങ്ങിയവരോട്, ഇപ്പോഴും പിണങ്ങിയിരിക്കുന്നു. പണ്ട് ബൈബിൾ വായിക്കത്തില്ല, ഇപ്പോഴും ബൈബിൾ വായിക്കുന്നില്ല. പണ്ടൊരു അധ്യായം വായിക്കുന്നു, ഇപ്പോഴൊരു അധ്യായം വായിക്കുന്നു. പണ്ട് 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. പണ്ടും ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോകത്തില്ല, ഇപ്പോഴും ആരെയും കാണാൻ വേണ്ടി പോകത്തില്ല. ഞാൻ പറഞ്ഞു സഹോദരങ്ങളെ, ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പ്ലീസ് കം ടു അസ്, ഞങ്ങളുടെ അടുക്ക് ഒന്ന് പറ, ബ്രദർ എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് രൂപാന്തരമൊന്നും ഞാൻ കാണുന്നില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണം, പ്ലീസ് കം. നമുക്ക് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാം, ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. ഇഫ് യു ആർ സിൻസിയർ, ദൈവത്തിന് ആദ്യം വേണ്ട ഒരു കാര്യം ഒരു പരമാർത്ഥതയാണ്. ഇല്ലെങ്കിൽ ഇല്ല, അഭിനയിക്കാൻ പോവാതെ എന്റെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഇല്ല എന്ന് സമ്മതിക്കാനുള്ള മനസ്സ് കാണിച്ചില്ല. ദൈവത പറഞ്ഞത്, ദൈവം പറഞ്ഞൊരു കാര്യം, നിന്റെ തെറ്റ് നീ സമ്മതിക്കുക മാത്രം ചെയ്യുക, ദാറ്റ്സ് ഓൾ. കർത്താവ് പറയുന്നത് ഞാൻ നോക്കിട്ട് ആരും തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തൊടയിലടിക്കുന്നില്ല. ഓ എനിക്ക് തെറ്റിപ്പോയല്ലോ, തെറ്റ് സംബന്ധിച്ച ബാക്കി ദൈവം ചെയ്തോളൂ. എന്റെ ജീവിതത്തിൽ രൂപാന്തരം ദിനം പ്രതി സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്റെ കർത്താവേ എന്റെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നില്ല, എന്നെ സഹായിക്കണേ, ആ നിലവിളിയെങ്കിൽ എഴുതിയിരിക്കുകയാണ് കർത്താവിന് കരുണ തോന്നും. സ്വരങ്ങളെ, ഇതാ ക്രിസ്തീയ ജീവിതം. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, പുത്രന്റെ സ്വരൂപത്തോടെ, യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അനുരൂപരായിക്കൊണ്ടിരിക്കും. അല്ലാതെ ബൈബിൾ കുറെ അറിവ് കുറെ തലയ്ക്കകത്ത് വരുമെന്നല്ല അതിന്റെ അർത്ഥം. നോ, അറിവ് വേണം ബൈബിളിലെ തീർച്ചയായിട്ടും, പക്ഷെ ബൈബിളിലെ അറിവല്ല, ജീവിതത്തിലുള്ള ക്യാരക്ടർ, ദൈവിക സ്വഭാവത്തിലേക്കുള്ള വളർച്ച, യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്കുള്ള വളർച്ച, ക്രിസ്തു ജീവിതം. അതിന്റെ ആദ്യത്തെ പടി ഹ്യൂമിലിറ്റിയാണ്. ഫസ്റ്റ് പാർട്ട് ഹ്യൂമിലിറ്റി.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.